It's Red on Demand. It's Red. It's Red on Demand. Red on Demand.
കൂടെ ഉണ്ട് ആർജെ ചിഞ്ചു ആൻഡ് ആർജെ ഷിഫൻ. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നു, ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദാനമാണ് രക്തദാനം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ രക്തദാനത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയാനും എന്തുകൊണ്ട് നമ്മൾ രക്തദാനം ചെയ്യണം എന്നൊക്കെ പറയാനുമായിട്ട് ഇപ്പൊ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ടെക്നോ പാർക്കിലെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് ആയ തേജസിന്റെ കോ ഫൗണ്ടർ ആയ ബ്രിജേഷ് ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്.
നമസ്കാരം.
നമസ്കാരമുണ്ട്. അപ്പോ ടെക്നോ പാർക്കിലെ തേജസിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
പ്രത്യേകിച്ച് ടെക്നോ പാർക്കിൽ ഇതുവരെയും കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ടെക്നോ പാർക്കിന്റെ ഒരു എക്സ്പീരിയൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ഹബായിട്ട് അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ഹബായിട്ടാണ് നിൽക്കുന്നത്. അപ്പം തേജസ് കഴിഞ്ഞ 5 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ അത് മാറ്റുക, പുറത്തുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ബ്ലഡ് ഡൊണേഷനിൽ പല സ്ഥലത്ത് നിന്ന് ആൾക്കാർ ഒരുമിച്ച് തേജസ് തുടങ്ങിയപ്പോൾ ഒരു മെയിൻ ആയിട്ടുള്ളൊരു അജണ്ട. ആൻഡ് തേജസ് ഇപ്പം മെയിൻലി ടെക്നോ പാർക്കിൽ ചെയ്യുന്നത് ബ്ലഡ് ഡൊണേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് തിങ് കഴിഞ്ഞ വർഷം ടെക്നോ പാർക്കിൽ വെച്ചിട്ടാണ് തേജസിൻ്റെ ഒരു അല്ലെങ്കിൽ തേജസും ഗെപ്സും എന്ന് പറഞ്ഞ ഓർഗനൈസേഷനും കൂടി ഒരു ഇന്റർനാഷണൽ ബ്ലഡ് കോൺഫറൻസ് ചെയ്തത്. അതിന്റെ ബേസിസിൽ നമ്മളൊരു വിഷൻ 2020 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് 2020 ആവുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് RCEC-യിലും ശ്രീചിത്രയിലും 100% വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ അവർക്ക് ബ്ലഡ് പേഷ്യൻസിനെ ബുദ്ധിമുട്ടിക്കാതെ എത്തിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടെക്നോ പാർക്കിൽ ഏകദേശം 60-75,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഐഡിയയിലി അവർ വർഷം ഒരു 2 പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഇവിടുത്തെ ബ്ലഡ് റിക്വയർമെന്റ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊമോഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാക്സിമം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദി ആക്ടിവിറ്റീസ്. ബ്ലഡ് ഡൊണേഷൻ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ടെക്നോ പാർക്കിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഹബ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് മാറിയിട്ട് ഇതെങ്ങനെ ഒരു ലൈഫ് സേവിംഗ് ഹബ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടെക്നോ പാർക്കിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് വന്നത്. ഇപ്പം നമ്മൾ തേജസ് ടെക്നോ പാർക്കിൽ ബ്ലഡ് ഡൊണേഷൻ കൂടാതെ മെറിറ്റിൽ പഠിക്കുന്ന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100-200 പേർക്ക് നമ്മൾ അതിന്റെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ കാലിക്കറ്റിൽ ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലോസ് ടു 200 പാലിയേറ്റീവ് പേഷ്യൻസിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. നാലാമത്തത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് കുട്ടികളെ, പുതിയ ആൾക്കാരെ എങ്ങനെ എൻട്രി ചെയ്യാൻ പറ്റും. ഇതുവരെയും തേജസ് ഏകദേശം ഒരു 5 to 6 സ്കൂൾസിനെയാണ് ദത്തെടുത്തിരിക്കുന്നത് ഓൺ എ ലോങ് ടേം ബേസിസ്. അപ്പം നമ്മൾ ആ ടീച്ചേഴ്സിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ സ്റ്റുഡൻസിന് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുക്കും. അപ്പം ഈ സ്കൂളുകളിലെല്ലാം കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവരുടെ തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറി വെച്ചിട്ടാണ് ഇവരുടെ ഉച്ചഭക്ഷണം സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് കുട്ടികൾക്കുണ്ടാക്കുന്ന ഒരു മോട്ടിവേഷൻ, അത് പാരൻസിനുണ്ടാക്കുന്ന, കാരണം ഇതെല്ലാം ആരും ശ്രദ്ധിക്കാതെ അവഗണിച്ച് കിടന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ ഈ ഒരു ചേഞ്ച് വന്ന കാരണം നമ്മുടെ ഈ 2 സ്കൂളിൽ നിന്ന് ഇപ്പം നമ്മൾ പിന്നെ ഒരു 2 വർഷത്തിനകത്ത് തന്നെ 6 സ്കൂളിൽ നിന്നുള്ള നിലവാരത്തിലോട്ട്.
സാധാരണയായിട്ട് RCEC-യിലായി കഴിഞ്ഞാലും ശ്രീചിത്രയിലായി കഴിഞ്ഞാലും അവിടെയൊക്കെ വരുന്ന പേഷ്യൻസിന്റെ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ് ആ ഒരു ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അല്ലേ.
അത് അത് മാത്രമല്ല ഷിഫിൻ, ഇതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഒരു നമ്മൾ ടെക്നോ പാർക്ക് പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇത്രയും എംപ്ലോയീസിന്റെ കൂട്ടായ്മ തിരുവനന്തപുരത്ത് മാത്രമല്ല നമ്മുടെ കൺട്രിക്കും കൂടി വിഷൻസ് കൊടുക്കേണ്ട ഒരു ആൾക്കാരാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ വലിയ വലിയ വിഷൻ, ഇപ്പം നമ്മൾ 2020 എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ഡൊണേഷനിൽ വിഷൻ എടുത്ത പോലെ കമ്മ്യൂണിറ്റിക്ക് ടെക്നോ പാർക്കിന് എങ്ങനെ ഒരു വലിയ വിഷൻ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബ്ലഡ് ഡൊണേഷൻ്റെ നേരത്തെ സംസാരിച്ച ഒരു കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രത്ത് ഏകദേശം ഒരു ദിവസം 500 യൂണിറ്റ് ബ്ലഡാണ് വേണ്ടത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇതുവരെ 2017 ആയിട്ട് പോലും ആരും വളരെ ശ്രദ്ധിച്ചെടുക്കാത്തതെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ഒരാളെയും കുറ്റം പറയുന്നില്ല, കാരണം പുറ്റിങ്ങൽ വെടിക്കെട്ടപകടം നടന്ന സമയത്ത് ഇവിടെ ഒരു ദിവസം 1500 പേര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്.
എന്നിട്ട് ബാക്കിയുള്ളവർ ബ്ലഡ് കൊടുക്കാനായിട്ട് കാത്തുനിന്നു.
അപ്പൊ അതിനുള്ള കളക്ഷൻ മെക്കാനിസം എന്ത് പറ്റി? അപ്പൊ ഇതിൽ നിന്ന് പറയുന്നത് ആൾക്കാര് അവയർനെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഡൊണേറ്റ് ചെയ്യാൻ നിൽക്കും. ട്രിവാൻഡ്രത്ത് ഡെയിലി 500 ബ്ലഡ് റിക്വയർമെന്റ് ഉണ്ടാവുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം പോകുന്നത് RCEC-യിലും ശ്രീചിത്രയിലുമാണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം നമ്മളും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം.
അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പം ചിലപ്പം മാസത്തിൽ ഒരിക്കൽ റെഗുലർ ആയിട്ട് നമ്മൾ സിനിമ കാണാൻ പോകും, കറങ്ങാൻ പോകും. പക്ഷെ റെഗുലർ ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആൾക്കാരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
ഒന്ന്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടിയിരിക്കുന്ന ദേഹം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ജീവിക്കുക. വളരെ നല്ല കാര്യങ്ങൾ ഭക്ഷണത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ഇതാണെങ്കിലും ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പം കോളകളാണെങ്കിലും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ കഴിയാവുന്നത്, ഇപ്പം നമുക്കിപ്പോൾ എപ്പോഴും ജൈവ കൃഷി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കാൻ പറ്റുമെന്നില്ല. പക്ഷെ എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും അത്രമാത്രം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കഴിയുന്നതും ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അതൊരു കാര്യം. ഒന്ന് കാര്യം, ബ്ലഡ് ഡൊണേഷനിൽ വരുമ്പോൾ നമുക്ക് മിനിമം ആയിട്ടുള്ള കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. നമുക്ക് ആന്റിബയോട്ടിക്സ് മെഡിസിൻ കഴിക്കാൻ പറ്റത്തില്ല. അത് റുട്ടീൻ ആയിട്ടുള്ള ഒരു കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് സൈറ്റിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ നിന്നാണെങ്കിലും ഇത് പ്രോപ്പറായിട്ട് കിട്ടും. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഒരു ഓരോ സെല്ലും സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന നിങ്ങൾക്കറിയാം നിങ്ങളുടെ ബോഡിയുടെ അത് നല്ലൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നില്ല.
ഈ വരുന്ന ഫെബ്രുവരി 4 നമ്മുടെ മ്യൂസിയം കോമ്പൗണ്ടിൽ ബ്ലൂമിന്റെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ നടക്കുകയാണ്. എല്ലാ മാസങ്ങളിലും ആദ്യത്തെ സാറ്റർഡേയാണ് ആ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ നടക്കുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലൂമിന്റെ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ മ്യൂസിയം കോമ്പൗണ്ടിൽ തുടങ്ങിയിട്ട് 1 വർഷമായിരിക്കുകയാണ്.
അപ്പൊ ബ്രിജേഷ്, എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച നമ്മുടെ മ്യൂസിയം കോമ്പൗണ്ടിൽ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്?
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂം തുടങ്ങാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, നമ്മുടെ ടെക്നോ പാർക്കിന്റെ എക്സ്പെർട്ടൈസ് പുറത്തേക്ക് കൊണ്ടുവരിക. തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ 1 വർഷമായിട്ട് നോക്കുമ്പോൾ ഇതിന്റെ അവയർനെസ് ലെവൽ വളരെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പം കഴിയുന്നതും നമ്മൾ മാക്സിമം ഡൊണേഷൻസ് 45-50 ഡൊണേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 1 വർഷം 12 ക്യാമ്പ് നടന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 450-500 യൂണിറ്റ്സ് ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ 500 യൂണിറ്റ് ബ്ലഡ് കിട്ടുക എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ അത്രയും ആൾക്കാർ അവയർനെസ് കൊടുക്കാൻ പറ്റി, അത്രയും ആൾക്കാർ അതിനെപ്പറ്റി അറിഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് കൂടുതൽ സ്ഥലത്തോട്ട് എത്തിക്കാൻ പറ്റണം. ഇപ്പം ഷിഫിന് അറിയാം, നമ്മൾ മ്യൂസിയത്തിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബ്ലഡ് മൊബൈൽ ബസ്സാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മള് CM ഒരു പ്രത്യേക കട്ടും പ്രത്യേകം നമ്മുടെ വിഷൻ 2020 വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്തതില്ല. ഇപ്പൊ ടെക്നോ പാർക്കിന് അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിനും വേണ്ടി തന്നെ ഒരു വണ്ടി വേണമെന്നുള്ള ഒരു പ്രപ്പോസലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് സപ്പോർട്ടിന് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും.
ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ, സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെ സപ്പോർട്ട് ആയിരിക്കും തേജസ് ആയി കഴിഞ്ഞാലും കെപ്സ് ആയി കഴിഞ്ഞാലും ബ്ലൂം ആയി കഴിഞ്ഞാലും ഒക്കെ പ്രതീക്ഷിക്കുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ 20 വർഷം മുമ്പ് ബ്ലഡ് ഡൊണേഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സർക്കാർ ജോലി സമയം പോലെ രാവിലെ 9 മുതൽ അല്ലെങ്കിൽ 5 വരെയുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ രാവിലെ ഇതൊക്കെയായിരുന്നു സാധാരണ ആവശ്യങ്ങളും റിക്വയർമെന്റും. പക്ഷെ ഇന്നിപ്പോ ഷിഫിൻ അറിയാം, ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് 24/7/365 ആയി. അത് എന്തുകൊണ്ട്? ഓർഗൻ ഡൊണേഷനും കൂടി വന്ന സ്ഥിതിക്ക് എപ്പോഴെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള അസുഖങ്ങളുടെ ലെവലിൽ പറയാം, അത് ക്യാൻസർ മാത്രമല്ല ഡെങ്കി ആയാലും മാസീവ് യൂണിറ്റ്സ് ഓഫ് ബ്ലഡ്സ് ആണ് വേണ്ടത്. ഓർഗൻ ഡൊണേഷൻ നടക്കുകയാണെങ്കിൽ 25 മുതൽ 30 യൂണിറ്റ് വരെ വരണം. പണ്ട് നമ്മൾ ഒരാളോട് ബ്ലഡ് ചോദിക്കുമ്പോൾ അവർ പറയുമായിരുന്നു എന്റെ എ പോസിറ്റീവ് ആണ്, റെയർ അല്ല, അതുകൊണ്ട് ഞാൻ ഡൊണേറ്റ് ചെയ്യില്ല. ഇന്നിപ്പോ ഓർഗൻ ഡൊണേഷൻ നടക്കുന്ന സമയത്ത് എ പോസിറ്റീവ് 25-30 യൂണിറ്റ് വന്നാലും അതും റെയറായി. അതൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ഒരാൾ ഡൊണേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അയാൾ എത്രയും പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഉദാഹരണത്തിന്, ടെക്നോ പാർക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75,000 എംപ്ലോയീസ് ഉണ്ട്. ഈ 75,000 എംപ്ലോയീസിലും 75,000 പേര് നല്ലവരാണെങ്കിലും ഇവര് RCC വന്നൊന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് തിരിച്ചു പോകണമെങ്കിൽ അവർക്ക് 3 മുതൽ 4 മണിക്കൂർ വരെ എടുക്കുന്നുണ്ട് ഇപ്പം. അത് ടെക്നോ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേര് പോയി ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഹവേഴ്സ് ലോസ്റ്റ് ആവുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മൾ ടെക്നോ പാർക്കിലും ഗവൺമെന്റിലും കൊടുത്ത പ്രപ്പോസലിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ടെക്നോ പാർക്കിൽ ഒരു ബ്ലഡ് കണക്ഷൻ യൂണിറ്റ് കൊണ്ടുവരിക, ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ എല്ലാ ബ്ലഡ് ബാങ്കിലുള്ള സ്റ്റാഫിന്റെ ലിമിറ്റേഷൻസ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, ഇന്നിപ്പം ട്രിവാൻഡ്രത്ത് നടക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ഉച്ചയ്ക്ക് 1 മണി അല്ലെങ്കിൽ 2 മണി ആകുമ്പോൾ ക്ലോസ് ചെയ്യണം. കാരണം അന്ന് തന്നെ അവർക്കത് വേണ്ടി പ്രോസസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ടെക്നോ പാർക്കിൽ ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് നമ്മൾ പഞ്ചാബിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ 24 മണിക്കൂറും കളക്ട് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അവിടെ ഭഗത് സിംഗിന്റെ ആ മെമ്മോറിയലിലൊക്കെ പോകുമ്പോൾ കഴിയുന്നതും അതിന്റെ ഫ്രണ്ടിലേക്ക് 24 hours എടുക്കാവുന്ന അല്ലെങ്കിൽ മാക്സിമം ഹവേഴ്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് അവരൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മെക്കാനിസം നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്ക്സിനെ കൂടുതൽ എക്യുപ്പ് ചെയ്യണം, കൂടുതൽ സ്റ്റാഫിനെ കൊണ്ടുവരണം.
നമ്മൾ ഈ RCC ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരേ സമയം 4 പേർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർക്ക്, ഒരു 10 പേർക്കൊക്കെ ഒരേ സമയം ബ്ലഡ് ഡൊണേഷൻ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ വരേണ്ടതല്ലേ?
തീർച്ചയായിട്ടും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ടെക്നോ പാർക്കിൽ നോക്കുകയാണെങ്കിൽ 3 ഷിഫ്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ ടെക്നോ പാർക്കിൽ തന്നെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ ബ്ലഡ് കളക്ഷൻ യൂണിറ്റ് അവിടെ വരികയാണെങ്കിൽ, ആൾക്കാർക്ക് ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശ്രീചിത്രയാണെങ്കിൽ RCC ആണെങ്കിലും 1.5 അല്ലെങ്കിൽ 2 മണി വരെയാണ് മാക്സിമം ക്യാമ്പ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പോകുന്നതിന് മുമ്പ് അത് പ്രോസസ് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം അവിടെയും 2 ഷിഫ്റ്റുകളോ സ്റ്റാഫ് സപ്പോർട്ടോ കൊടുക്കുകയാണെങ്കിൽ ഇത് ടെക്നോ പാർക്കിനെ വെച്ചിട്ട് തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ടെക്നോ പാർക്കുകാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ടെക്നോ പാർക്ക് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ഹൈലി സ്ട്രെസ്ഡ് വർക്കിംഗ് ഏരിയ ആണ്. അപ്പം നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രീ മെഡിക്കൽ ചെക്കപ്പ് ഉള്ളു. അപ്പോൾ പ്രഷർ വേരിയേഷൻ ഉണ്ടെങ്കിലും അവരുടെ ബ്ലഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഇതെല്ലാം അവർക്കും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക്, ഒരു വിൻ സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് 2 പാർട്ടിക്കും നല്ല ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ടെക്നോ പാർക്കിലെ 75,000 വരുന്ന ഒരു പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു ക്രൗഡിനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് തേജസിന്റെ മാത്രമല്ല, അത് ഗവൺമെന്റിന്റെയും സൊസൈറ്റിന്റെയും കൂടി ഒരു ഇതാണ്. അത് മാത്രമല്ല, ഇത് നമ്മൾ മറ്റുള്ള സൊസൈറ്റിക്ക് തന്നെ ഒരു മാതൃകയായിട്ട് മാറുകയും ചെയ്യും.
അപ്പൊ എന്തായാലും റെഡ് എഫ്എമ്മിന്റെ എല്ലാവിധ വിഷസും വിഷസല്ല സപ്പോർട്ട് അറിയിക്കുകയാണ്, അങ്ങനെ പറയാം, സപ്പോർട്ട് അറിയിക്കുകയാണ് തേജസിനും അതുപോലെ തന്നെ ബ്ലൂമിനും. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ. തീർച്ചയായിട്ടും
ഇതില് എനിക്ക് തിരിച്ച് പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് ഷിഫിന്റെയും അല്ലെങ്കിൽ റെഡ് എഫ്എം ടീമും പല സമയത്തും, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടാണ് ഞാൻ ഷിഫിനെ പരിചയപ്പെടുന്നത്, പല സമയത്തും പല രാത്രിയും അല്ലെങ്കിൽ പല സമയത്തും ഞാൻ ഷിഫിനെ വിളിച്ചിട്ടുണ്ട്. നമ്മള് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു എ നെഗറ്റീവിനൊക്കെ 25 യൂണിറ്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത്, നമുക്ക് ഒരു രക്ഷയില്ലാതെ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് 93.5 റെഡ് എഫ്എം അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അവരുടെ പല ലൈവ് ഷോസും നിർത്തി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ സപ്പോർട്ടും വളരെ വലിയ ഒരു കാര്യമാണ്. മാത്രമല്ല നിങ്ങൾ നല്ലൊരു ലെവലിൽ ആൾക്കാർക്ക് ഈ മെസ്സേജ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 20 വിഷൻ 2020 ബ്ലൂമിന്റെ ഈ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയാൽ തേജസ്സിന് ഒരുപാട്,
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകാനായിട്ട് നമുക്ക് വ്യക്തമായൊരു ഇടപെടൽ ആവശ്യമായിരിക്കുകയാണ്.
തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞാല്, സർക്കാരിന് ഇപ്പൊ ഒരുപാട് റിയലൈസേഷൻ വന്നിട്ടുണ്ട്, സർക്കാർ ഒരുപാട് സപ്പോർട്ടുകൾ ഇപ്പൊ തരുന്നുണ്ട്. മാത്രമല്ല നമ്മളിത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്, ഇപ്പോഴത്തെ ഗവൺമെന്റിനും കറക്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് അത് ഹെൽത്ത് സെക്രട്ടറിക്ക് ആണെങ്കിലും CM ലെവലിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ, നമ്മളിത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങുക, ഈ ഒരു കൾച്ചറായിട്ട് നമ്മൾ ഒരു പാർട്ടായിട്ട് എടുക്കുക, നമ്മളൊരു ലൈഫിന്റെ ഇതൊരു നമ്മുടെ ഒരു ഇത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ആരോഗ്യമുള്ള ഒരു സ്ഥിതിയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും അത് നല്ലതാണ്. പറ്റുമെങ്കിൽ ഒരു വർഷം 2 പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇത് എങ്ങനെയൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. തേജസിന്റെ വെബ്സൈറ്റ് ഉണ്ട്, tejasindia.org എന്നാണ്, നമ്മൾ കോൺടാക്ട് ചെയ്യുക. കാരണം ഇപ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത് ഒരു SMS-ലോ ഒരു രജിസ്ട്രേഷനിലോ ആണ്, നമ്മുടെ കോമൺ IDs ഉണ്ട്, നമ്മൾ അറിയിക്കുക. ഇതൊരു വലിയ മൂവ്മെന്റ് ആയിട്ട് എടുക്കുക. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾ ഒരു 4-5 പേരെ വെച്ചിട്ട് ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഒരു സാറ്റർഡേ RCC പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു തുടക്കം ആവട്ടെ, നിങ്ങളുടെ അടുത്ത ജനറേഷനിലും ഇത് പാസ് ചെയ്യാൻ വരട്ടെ. അപ്പൊ ഗവൺമെന്റ് മാത്രമല്ല, ഇതൊരു സൊസൈറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് അച്ചീവ് ചെയ്യാന്നുള്ളത്.
താങ്ക് യു സോ മച്ച് ബ്രിജേഷ്. ഏതായാലും തേജസിനും ബ്ലൂമിനും കെപ്സിനും ഉള്ള റെഡ് എഫ്എമ്മിന്റെ സപ്പോർട്ട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും നല്ല രീതിയിൽ ഒരുപാട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റട്ടെ കേട്ടോ.
താങ്ക് യു റെഡ് എഫ്എം.
സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ റെഡ് എഫ്എം 93.5.